ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇരുസഭകളിലും പ്രസ്താവന നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദിന സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കൊച്ചിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. നൂതന സാങ്കേതിക വിദ്യാ വ്യവസായം വികസിക്കുന്നത് യുവജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രമുഖ ചരിത്രകാരൻ കെ എൻ പണിക്കർ തിരുവനന്തപുരത്ത് അന്തരിച്ചു. സംസ്കാരം നാളെ വൈകിട്ട് ശാന്തി കവാടത്തിൽ. സ്വകാര്യ ആശുപത്രികളിലെ മിനിമം വേതന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തൊഴിൽ നിയമപ്രകാരമുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം സഞ്ജു സാംസൺ തിരുവനന്തപുരത്തെത്തി. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കെ പി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ അന്തരിച്ച അംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചത്. സ്പീക്കർ ഓം ബിർളയെ നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം ലോക്സഭ ഇന്ന് പരിഗണിക്കാനിരിക്കെ വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷം സഭയിൽ ബഹളം വയ്ക്കുകയായിരുന്നു. തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അതേസമയം രാജ്യസഭയിൽ പശ്ചിമേഷ്യയിലെ സംഘർഷ വിഷയത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രസ്താവന നടത്തി. സംഘർഷം ലഘൂകരിക്കാൻ നയതന്ത്ര മാർഗ്ഗങ്ങൾ പിന്തുടരണമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദിന സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കൊച്ചിയിലെത്തുന്ന അദ്ദേഹം വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വികസിത കേരളം മോദിക്കൊപ്പം എന്ന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ കൊച്ചി സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെ കൊച്ചി നഗരത്തിൽ ബാനർജി റോഡ്, ഷൺമുഖം റോഡ്, പാർക്ക് അവന്യൂ, എംജി റോഡ് ഭാഗങ്ങളിലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് നൂതന സാങ്കേതിക വിദ്യാ വ്യവസായം വികസിക്കുന്നത് യുവജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലം കൊട്ടാരക്കരയിലെ ഐടി പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 80 കോടി രൂപ ചെലവിൽ 10 നിലകളിലായാണ് ഐടി പാർക്ക് നിർമ്മിക്കുന്നത്. പ്രമുഖ ചരിത്രകാരൻ കെ എൻ പണിക്കർ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. ഭൌതികദേഹം നാളെ രാവിലെ 10 മണി മുതൽ ജവഹർനഹറിലെ സ്വവസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകുന്നേരം 4:30 തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ഉപാധ്യക്ഷൻ, കേരള ചരിത്ര കോൺഗ്രസ് സ്ഥാപക അധ്യക്ഷൻ എന്നീ പദവികളും വഹിച്ചിരുന്നു. നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. സ്വകാര്യ ആശുപത്രികളിലെ മിനിമം വേതന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തൊഴിൽ നിയമപ്രകാരമുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് നഴ്സുമാരുടെ മിനിമം വേതനം സംബന്ധിച്ച വിശദീകരണത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ ഒപി സമയം ഉച്ചയ്ക്ക് 2 മണിവരെയാക്കിയ ഉത്തരവിൽ പ്രതിഷേധം അറിയിച്ച് ഡോക്ടർമാരുടെ സംഘടനയായ കെജിഎംഒയെ. തസ്തികകൾ സൃഷ്ടിച്ച് മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിന് പകരം ജോലി സമയം നീട്ടുന്നത് ചികിത്സയുടെ ഗുണനിലവാരത്തെ ബാധിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. സംസ്ഥാനത്ത് ചൂടുകൂടിയതോടെ വൈദ്യുതി ഉപയോഗവും കുതിച്ചുയരുന്നു. ഈ വർഷം ഇതാദ്യമായി പ്രതിദിന വൈദ്യുതി ഉപയോഗം ശനിയാഴ്ച 100 ദശലക്ഷം യൂണിറ്റ് കടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
2024 ഏപ്രിൽ 3 സംസ്ഥാനത്ത് ഇതിനു മുൻപ് റെക്കോർഡ് വൈദ്യുതി പ്രതിദിന ഉപയോഗമുണ്ടായത്. അന്ന് പ്രതിദിന ഉപയോഗം വർദ്ധിച്ചത് കാരണം വൈദ്യുതി മുടക്കം ഉൾപ്പെടെ ഗുരുതര സാഹചര്യമുണ്ടായിരുന്നു. പീക്ക് സമയത്ത് വലിയ തോതിൽ വൈദ്യുതി ഉപയോഗം ഉയരുന്നത് വിതരണ ശൃംഖലയെ പ്രതിസന്ധിയിലാക്കും. വിവിധ കരാറുകൾ വഴി പുറത്തുനിന്ന് വാങ്ങുന്നതിനാൽ വൈദ്യുതി ലഭ്യതയിൽ കുറവുണ്ടാകില്ല. എന്നാൽ ഇത് സുഗമമായി വിതരണം ചെയ്യാനുള്ള ശേഷിയിൽ പ്രതിസന്ധിയുണ്ടാക്കും. ശനിയാഴ്ച വൈദ്യുതി ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് കടന്നിരുന്നു. അതേസമയം ക്രമീകരണങ്ങൾ വരുത്തിയതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കെസിബി അറിയിച്ചു.
കേരളത്തിൽ ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്തുതല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരം. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിന്റെ സംസ്ഥാനതല മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നമേൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാതലത്തിൽ വിജയിച്ച 70 പേരാണ് സംസ്ഥാന മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം സഞ്ജു സാംസൺ തിരുവനന്തപുരത്ത് തിരികെയെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ സഞ്ജുവിന് മന്ത്രി വി ശിവൻകുട്ടിയും ആരാധകരും ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. ഇന്ത്യ വിജയ കിരീടം ചൂടിയ ടൂർണമെന്റിൽ സഞ്ജുവിന്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം നിർണായകമായിരുന്നു. 2025 സിവിൽ സർവീസ് പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സംസ്ഥാന സർക്കാർ ആദരിക്കും. നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിലാണ് അനുമോദന പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ വർഷത്തെ ഷീഷൈൻസ് പുരസ്കാരങ്ങൾ അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിഭായ് തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി ശോഭാ കരന്തലജെ വീഡിയോ സന്ദേശം നൽകി. കലാമണ്ഡലം വിമലാ മേനോൻ, കായികതാരം കെ സി ലേഖ, ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം മേധാവി ലെമിജി നായർ, നടിമാരായ മല്ലിക സുകുമാരൻ, അനുമോൾ തുടങ്ങിയവർക്കാണ് പുരസ്കാരം. ഭക്തിയുടെയും ആചാരപ്പെരുമയുടെയും നിറവിൽ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഇന്ന് പരിസമാപ്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന്റെ 9-ാം ദിനമായ ഇന്നലെ ഗ്രാമപ്രദക്ഷിണവും പള്ളിവേട്ടയും അതീവ ഭക്തി നിർഭരമായി നടന്നു. ഇന്ന് വൈകിട്ട് രുദ്രതീർത്ഥക്കുളത്തിലെ ആറാട്ടോടെ വിശ്വപ്രസിദ്ധമായ ഉത്സവത്തിന് പരിസമാപ്തിയാകും. ഗുരുവായൂരപ്പൻ തന്റെ നാടിന്റെ ക്ഷേമമന്വേഷിക്കാൻ ഇറങ്ങുന്ന ഗ്രാമപ്രദക്ഷിണത്തിന് ഇന്നലെ ആയിരക്കണക്കിന് ഭക്തരാണ് സാക്ഷ്യം വഹിച്ചത്. സർവാഭരണ വിഭൂഷിതനായി സ്വർണ്ണക്കോലമേറ്റിയ ഭഗവാന്റെ തിടമ്പ് ദേവസ്വം കൊമ്പൻ ഇന്ദ്രസൻ ശിരസിലേറ്റിയപ്പോൾ ക്ഷേത്രനഗരി നാമജപങ്ങളാൽ മുഖരിതമായി.
കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കരകൌശലമേള കോഴിക്കോട് സംഘടിപ്പിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ മേളയിൽ പങ്കെടുക്കും. മറ്റന്നാൾ ആരംഭിക്കുന്ന മേള ഈ മാസം 17-ന് സമാപിക്കും. ഇടുക്കിയിലെ ഹൈറേഞ്ചിൽ ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങളിൽ ഇപ്പോൾ വെണ്മയുടെ തേജസ്സും കാപ്പിപ്പൂക്കളുടെ ഗന്ധവുമാണ്. മഞ്ഞുപുതച്ച മലനിരകളിൽ വെളുത്ത പട്ടുവീഴ്ചതുപോലെ കാപ്പിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന നയനമനോഹര കാഴ്ച ഏവരുടെയും മനം കവരും. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
മകരത്തിലെ മഞ്ഞുതുള്ളികൾക്കിടയിലൂടെ പുതുമഴ പെയ്തിറങ്ങിയതോടെയാണ് ഹൈറേഞ്ചിലെ കാപ്പിത്തോട്ടങ്ങൾ പൂർണ്ണമായി പൂത്തുലഞ്ഞത്. 2-3 ദിവസം മാത്രം ആയുസ്സുള്ള കാപ്പിപ്പൂക്കൾ വിരിയുന്ന ആദ്യ ദിനമാണ് വെണ്മയുടെ പൂർണ്ണ ശോഭയോടെ കാണപ്പെടുന്നത്. പൂക്കൾ ഇത്തരത്തിൽ കരിഞ്ഞുണങ്ങുന്നത് വരാനിരിക്കുന്ന സമൃദ്ധമായ വിളവെടുപ്പിന്റെ സൂചനയാണെന്നാണ് കർഷകർക്കിടയിലെ വിശ്വാസം. എന്നാൽ പൂത്തുനിൽക്കുന്ന സമയത്ത് പെയ്യുന്ന അമിത മഴ പൂക്കൾ നശിക്കാനും വിളവ് കുറയാനും ഇടയാക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു.
പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയുടെ സംസ്ഥാനതല അവാർഡുകൾ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഗവൺമെന്റ് ഗേൾസ് HSS കോട്ടൺ ഹിൽ സംസ്ഥാനത്തെ മികച്ച യൂണിറ്റിനുള്ള 3-ാം സ്ഥാനം നേടി. ജില്ലയിലെ 180 ഹൈസ്കൂളുകളിലാണ് നിലവിൽ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ 4 തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് പഠിച്ച് ഭേദഗതികൾ നിർദ്ദേശിക്കാനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതി മന്ത്രി വി ശിവൻകുട്ടിക്ക് റിപ്പോർട്ട് കൈമാറി. തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ തടയാനും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് വി ഗോപാലഗൌഡ അധ്യക്ഷനായ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. തിരുവനന്തപുരം നെടുമങ്ങാട് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 4. പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരുന്ന ഉഴമലക്കൽ സ്വദേശി അഭിനവാണ് മരിച്ചത്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിന്റെ ജാമ്യഹർജി കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യഹർജി നൽകിയത്. മലപ്പുറത്ത് രോഗിയെ ചികിത്സിക്കുന്നതിൽ വീഴ്ച വരുത്തിയ സ്വകാര്യ ആശുപത്രിക്കെതിരെ നടപടിയെടുത്ത് ഉപഭോക്തൃ കമ്മീഷൻ. പെരുമ്പടപ്പ് സ്വദേശിക്ക് 4,93,736 രൂപ നഷ്ടപരിഹാരം നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ടു. മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം വിതരണം നാളെ തിരുവനന്തപുരത്ത് നടക്കും. വൈകിട്ട് വഴുതക്കാട് സർക്കാർ വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2-ാം ഘട്ടത്തിന് തുടക്കമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇരുസഭകളിലും പ്രസ്താവന നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദിന സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കൊച്ചിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. നൂതന സാങ്കേതിക വിദ്യാ വ്യവസായം വികസിക്കുന്നത് യുവജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രമുഖ ചരിത്രകാരൻ കെ എൻ പണിക്കർ തിരുവനന്തപുരത്ത് അന്തരിച്ചു. സംസ്കാരം നാളെ വൈകിട്ട് ശാന്തികവാടത്തിൽ. സ്വകാര്യ ആശുപത്രികളിലെ മിനിമം വേതന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തൊഴിൽ നിയമപ്രകാരമുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം സഞ്ജു സാംസൺ തിരുവനന്തപുരത്തെത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.